فاتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പാലിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്‌വ കൈവിടാതിരിക്കുവാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താറുള്ളത്. വിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ സൂറത്ത് സൂറത്ത് അദ്-ദുഖാൻ, അതിന്റെ തുടക്കത്തിലുള്ള ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. റജബ് മാസം കഴിഞ്ഞ് നാം ശഅബാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശഅബാൻ എന്ന് പറയുന്നത് അറബി മാസങ്ങളിലെ 8-ാമത്തെ മാസമാണ്, ഹിജ്റ വർഷത്തിലെ 8-ാമത്തെ മാസം, റമദാനിന്റെയും റജബിന്റെയും ഇടക്കുള്ള മാസം. ഖുർആനിൽ റജബ് എന്ന വാക്ക് വന്നിട്ടില്ലെങ്കിലും ഹദീസിൽ നമുക്ക് റജബ് എന്ന വാക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശഅബാൻ എന്ന വാക്കും നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധ്യമല്ല, സുന്നത്തിലാണ് അത് വന്നിട്ടുള്ളത്. നമ്മുടെ സമുദായത്തിൽ ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടും റജബ് മാസവുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച റജബുമായി ബന്ധപ്പെട്ട പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ ആളുകൾ ആചരിച്ചു കഴിഞ്ഞു. പല ആചാരങ്ങളും ഇസ്റാഇന്റെയും മിഹ്റാജിന്റെയും രാത്രിയാണ് എന്ന് പറഞ്ഞ് റജബ് 27-ന് നോമ്പെടുക്കുകയും പലയിടത്തും ഇസ്റാ മിഹ്റാജ് ആഘോഷം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെളിവുമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവരുടെ സഹാബത്തോ ഉത്തമ തലമുറയിൽപ്പെട്ടവരോ കാണിച്ചു തന്നിട്ടില്ലാത്ത പിൽക്കാലത്ത് ഉടലെടുത്ത ചില പുത്തൻ ആചാരങ്ങളാണ് ഇതൊക്കെ. യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ ഒരു സന്ദർഭത്തിനോ എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കണമെങ്കിൽ അള്ളാഹുവോ റസൂലോ അങ്ങനെ പഠിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച പ്രധാനപ്പെട്ടതാണ് എന്ന് റസൂൽ പറഞ്ഞതുകൊണ്ട്, അള്ളാഹു പഠിപ്പിച്ചതുകൊണ്ട്. മാ തലഅത്തി ശംസു വലാ ഗറബത് അലാ യൗമിൻ ഖൈറിൻ മിൻ യൗമിൽ ജുമുഅ, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ യൗമുൽ ജുമുഅയേക്കാൾ വെള്ളിയാഴ്ചത്തേക്കാൾ ഉത്തമമായ മറ്റൊരു ദിവസവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത് സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ് എന്ന് പഠിപ്പിച്ചു. അതുപോലെ മാസങ്ങളെ കൂട്ടത്തിൽ റമദാനിന് പ്രാധാന്യം കൽപ്പിച്ചു. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതെന്തു വേണം? അന്ന് പകലിൽ നോമ്പെടുക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. അതെല്ലാം നമ്മൾ ആ മാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത് അള്ളാഹു റസൂലും പ്രാധാന്യം കൽപ്പിക്കാൻ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ 4 മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളായി ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന ഇത്തത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ല യൗമ ഖലഖസ് സമാവാതി വൽ അർശ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാസങ്ങളാണ്. ആ 4 പവിത്രമാസങ്ങൾ ഏതാണെന്ന് ഖുർആനിൽ എണ്ണി പറഞ്ഞിട്ടില്ല. അത് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, തുടർച്ചയായ 3 മാസങ്ങളും പിന്നെ റജബും. അന്ന് അക്രമങ്ങൾ പാടില്ല, യുദ്ധം പാടില്ല. അന്ന് ആ കാലഘട്ടത്തിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരസ്പരം യുദ്ധം ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. ഗോത്രങ്ങൾ തമ്മിലുള്ള വൈരത്തിന്റെ പേരിൽ തലമുറകളായി നീണ്ടു നിൽക്കുന്ന യുദ്ധ പരമ്പരകളുണ്ടായിരുന്നു. അങ്ങനെ 3 മാസം യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായി പണ്ട് മുതൽക്കേ ആചരിച്ചു വന്നിരുന്നു. അതിനെ ഇസ്ലാം അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ ദുൽഹജ്ജ് മാസത്തിൽ
അദുൽ ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് അഷ്ഹുറുൽ ഹിജ്ജ പ്രത്യേകത കൽപ്പിക്കുന്നു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഏറ്റവും അമലുകൾ ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ദിവസങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അഷ്ഹുറുൽ ഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ. അതിൽ തന്നെ അറഫക്ക് പ്രത്യേകമായി പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു. ഇതുപോലെ സ്ഥലങ്ങൾക്ക്, ഇപ്പോ ഹജ്ജ് നടക്കുന്ന സ്ഥലങ്ങൾ മക്ക, അതുപോലെ മക്കയുടെ പരിസരത്തുള്ള മിന, അറഫ, മുസ്ദലിഫ, ഇതൊക്കെ മശാഇറുകൾ എന്നാണ് അറിയപ്പെടുക. ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ മക്കയും കഅബയും, കഅബയ്ക്ക് ചുറ്റുമുള്ള ഹറം പ്രദേശം, വിശാലമായ ഹറം പ്രദേശം, മറ്റു സ്ഥലങ്ങൾക്കാൾ പ്രധാനപ്പെട്ടതും അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ സ്ഥലമാണ്. ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. മദീന, മദീനയിലെ പള്ളിയും പള്ളിയുടെ പരിസരത്തുള്ള ഹറമും, ഇങ്ങനെ സ്ഥലങ്ങൾക്കോ സമയങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ പ്രാധാന്യം കൽപ്പിക്കണമെങ്കിൽ അതിനെന്ത് വേണം? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കണം. ഇപ്പൊ പള്ളികളെ കൂട്ടത്തിൽ മൂന്ന് പള്ളികളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. നിങ്ങൾ തീർത്ഥാടനം നടത്താൻ പാടില്ല മൂന്ന് പള്ളികളിലേക്കല്ലാതെ. ലാ തശുദ്ദു റിഹാൽ ഇല്ലാ ഇലാ തലാസത്തി മസാജിദ. അതേതൊക്കെയാണ്? മസ്ജിദുൽ ഹറാം മക്കയിലെ പള്ളി, മറ്റൊന്ന് മസ്ജിദുൽ നബവി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. അപ്പൊ പള്ളികളെ കൂട്ടത്തിലെ മൂന്ന് പള്ളികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചു. മറ്റ് പള്ളികളൊക്കെ പുണ്യത്തിന്റെ കാര്യത്തിൽ സമമാണ്. പിന്നെയുള്ളത് ഖുബ പള്ളിയാണ്, മസ്ജിദ് ഖുബ മദീനയിലുള്ള. നിങ്ങൾ റോമിൽ നിന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്നുകൊടുത്ത് അവിടെ പോയി നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ റസൂലും ഖുർആനും എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ പ്രാധാന്യമല്ലാതെ നമ്മുടെ വകയായിട്ട് പ്രത്യേകതകളും ശേഷതകളും നമ്മുടെ വകയായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഖുർആനും ഹദീസും സ്ഥിരപ്പെട്ടതാണോ, അത് നമുക്ക് സ്വീകരിക്കാം. കാരണം ശറഈ ഒരു കാര്യം നിയമമാക്കുക എന്നത് അള്ളാഹുവിനും റസൂലിനും മാത്രം അധികാരപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാക്കിയ ചില പ്രത്യേകതകളും പവിത്രതകളും ഒക്കെ ഉണ്ട്. ഇപ്പൊ മുഹറം മാസം വിലക്കപ്പെട്ട മാസമാണ്, പവിത്ര മാസമാണ് എന്ന് പറഞ്ഞാൽ അന്ന് നല്ല കാര്യങ്ങൾ ചെയ്താൽ പുണ്യം കൂടുതലാണ്, അന്ന് ചീത്ത കാര്യങ്ങൾ വർജിക്കപ്പെടേണ്ട മാസങ്ങളാണ് പവിത്ര മാസങ്ങൾ. പക്ഷെ അതിൽപ്പെട്ട മുഹറം മാസത്തെ നമ്മുടെ നാട്ടിലെ ആളുകൾ നെഹസായി കാണുന്നു. ഒന്നു മുതൽ പത്ത് വരെ ഒന്നും പാടില്ല, പുതിയ പുരണ്ടാക്കിയതിൽ കൂടാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, പാടില്ല പാടില്ല, ഒരുപാട് നെഹസാണെന്ന്, ദുർലക്ഷണമാണ്, അവലക്ഷണമാണ് എന്ന് മാറ്റിമറിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു മാറ്റിമറിക്കലാണ്. അതുപോലെ നമുക്കറിയാൻ സാധിക്കും റബീഉൽ അവ്വൽ 12 റസൂലുള്ള ജനിച്ച ദിവസമാണെന്നും പറഞ്ഞിട്ട് രണ്ട് പെരുന്നാളുകളെക്കാൾ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തറിനേക്കാളും പ്രധാനപ്പെട്ട ദിവസമാണ് റബീഉൽ അവ്വൽ 12 റസൂല് പറഞ്ഞ രാവ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതല്ല. അതുപോലെ തന്നെ റജബ് മാസത്തിൽ ഒരു പ്രത്യേകതയില്ല, പക്ഷെ റജബിന് എന്തെല്ലാം പ്രത്യേകതകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മിഹ്റാജിന്റെ രാത്രിയുള്ള ബഹുമാനപ്പെട്ട മാസമാണെന്നും പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്. ഇനിയിപ്പോ ഷഅബാനെ കുറിച്ചും ഇതുപോലുള്ള പ്രചരണങ്ങൾ വരും. ഷഅബാനെ സംബന്ധിച്ച് പ്രധാനമായ കള്ളപ്രചരണമാണ്, ഷഅബാൻ 15 എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ രാവാണ്, ലൈലത്തുൽ മുബാറകത്തെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഷഅബാൻ 15 സംബന്ധിച്ചാണ്. ഇങ്ങനെ പണ്ടു മുതൽക്കേ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം പല ആളുകളും വിശ്വസിച്ചു പോരുന്നുണ്ട്. ഞാൻ ഓതി വെച്ച സൂറത്തു ദുഖാനിൽ ആയത്തതാണ് ഹാമീം വൽ കിതാബിൽ മുബീൻ. ഹാമീം വൽ കിതാബിൽ മുബീൻ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഖുർആനാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുള്ളത് മുബാറക്കായ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാകുന്നു. ഈ ലൈലത്തു മുബാറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അത് ലൈലത്തുൽ ഖദർ തന്നെയാണ്. ഖുർആനത്തിലെ മറ്റൊരു സ്ഥലത്ത് ഈ രാത്രിയെ പറ്റി ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിലാണ് നാം ഇതിനിറക്കിയത്. അപ്പൊ ലൈലത്തുൽ ഖദറും ലൈലത്തുൽ മുബാറകയും ഒന്നാണ് എന്നാണ് ഇതുവരെയുള്ള മുസ്ലിംകൾ മനസ്സിലാക്കി പോരുന്നത്. അത് ഒറ്റപ്പെട്ട അഭിപ്രായം, ഇക്രിമ റളിയല്ലാഹുവിൽ നിന്നൊരു ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ടായി, അത് ശഅബാൻ 15. ഭൂരിഭാഗം പണ്ഡിതന്മാരും അന്നു മുതൽക്കേ അതിനെ തള്ളിക്കളയുകയും ലൈലത്തുൽ മുബാറക എന്ന ഖുർആൻ അവതരിപ്പിച്ച രാത്രി അത് ലൈലത്തുൽ ഖദർ എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ അതേ രാത്രി തന്നെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ജനങ്ങളെന്താക്കി? ജനങ്ങൾ ശഅബാൻ 15 ഖുർആൻ അവതരിച്ച രാത്രിയാണെന്ന് പറഞ്ഞ് ശഅബാൻ 15 പോലീസിയാക്കപ്പെട്ട രാത്രിയാണ് അന്ന് പ്രത്യേകിച്ച് മധുര പരിചയങ്ങളൊക്കെ ഉണ്ടാക്കി പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കലും. അപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്കിയാൽ അവിടെ പള്ളികളൊക്കെ ഒന്നാകെ ലൈറ്റിട്ടിട്ട് അലങ്കരിച്ചിട്ടാവും, ദീപാലങ്കാരങ്ങൾ കൊണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. ചില അറബ് രാജ്യങ്ങളിലൊക്കെ TV ഗവൺമെന്റ് വകയായിട്ട് പ്രത്യേക പരിപാടി, ഇസ്ലാമിന്റെ ഒരുപാട് കാര്യങ്ങളെ ചവിട്ടിമരിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ഖുറാഫാത്ത് വരുമ്പോൾ എന്താക്കും? നമ്മൾ ഇസ്ലാമിന്റെ ആളാണ്, ദീനിന്റെ ആളാണെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് അന്നൊരു പ്രത്യേക പാട്ടും കളി ഒക്കെ പാടം വയ്ക്കാം. ഈ രൂപത്തിലുള്ള പലതരത്തിലുള്ള ഖുറാഫാത്തുകളും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശഅബാൻ 15 രാവിലെ ഉറക്കമൊഴിച്ചിരുന്ന് യാസീൻ ഓതുന്ന ആളുകളുണ്ട്. അത് രിസ്ക്കിന് വേണ്ടി ഒരു യാസീന്, ആയുസിന് വേണ്ടി ഒരു യാസീന്, പിന്നെ എന്തൊക്കെ ഉദ്ദേശ കാര്യങ്ങളുണ്ടോ അത് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ യാസീൻ ഓതിട്ട് എന്ത് ചെയ്യാ, അന്ന് യാസീൻ ഓതി പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക കൂലിയുണ്ട്. അറബ് രാജ്യങ്ങളിലൊക്കെ യാസീൻ അടിച്ചിട്ട് ഇങ്ങനെ വിൽക്കും, ചെറിയ കുട്ടികളെ കൊണ്ട് വിൽപ്പിക്കും. ആ ശഅബാൻ പതിനഞ്ച് അപ്പൊ എല്ലാവരും വാങ്ങും, കടകളിലും പള്ളികളിലൊക്കെ യാസീൻ വിൽക്കുക, എന്നിട്ട് യാസീൻ ഓതിക്കുക. അന്ന് യാസീൻ ഓതാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടോ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും നോട്ടല്ല, പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് ശഅബാനിന് യാതൊരു പ്രത്യേകതയുമില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അന്ന് മാസത്തിൽ കൊല്ലത്തിൽ മനുഷ്യന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശഅബാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉസാമത്ത് പറ്റി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, റമളാൻ അല്ലാത്ത മറ്റൊരു മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ശഅബാനേക്കാളേറെ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് ശഅബാനിലാണല്ലോ. അതെന്താ കാരണം? കാല ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബ് വറമളാൻ, റജബിനും റമളാനിനും ഇടയ്ക്ക് ആളുകൾ അശ്രദ്ധമായി പോകുന്ന മാസമാണത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ, അമലുകൾ റബ്ബുൽ ആലമീനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാകുന്നു അത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ കൂടുതൽ നോമ്പ് നോൽക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി സുന്നത്ത് നോമ്പ് നോച്ചിരുന്ന മാസമാണ് ശഅബാൻ. അതതിന്റെ പ്രത്യേകതയാണ്. ആളുകൾ മനസ്സിലാക്കുന്ന നല്ലോണം നെയ്യും അതുപോലെ നല്ല ഫാറ്റുള്ളതൊക്കെ അടിച്ച് തടിങ്ങനെ റെഡിയാക്കി വെക്കണം റമദാൻ ആകുമ്പോഴത്തിന്. അവിടെ ശഅബാനിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തടിപ്പിക്കേണ്ട മാസമാണ്, കരുത്തുണ്ടാക്കേണ്ട മാസമാണ്. കാരണം ഒരു മാസം പട്ടിണി കിടക്കാനുള്ളതല്ലേ, അപ്പൊ ഒരു എനർജി ഉണ്ടാക്കുക. അങ്ങനെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കൂടുതൽ നെയ്യൊക്കെ കഴിച്ച് കൂടുതൽ ബദാമൊക്കെ കഴിച്ച് ഉഷാറാകുക. അങ്ങനെയല്ല, കൂടുതൽ സുന്നത്ത് നോമ്പുകൾ നോച്ച മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിന്റെ ആ ലദ്ദത്ത് ശഅബാനിൽ കൂടുതൽ കിട്ടും. പിന്നെ ശഅബാൻ അവസാനിക്കുന്ന ഒന്നോ രണ്ടോ ദിവസം നോമ്പ് വിൽക്കാൻ പാടില്ല. കാരണം യൗമുശക്ക്, സംശയ ദിവസം, അതായത് ശഅബാൻ 30 റമളാൻ 1 സംശയിക്കുന്ന ദിവസം. അതുകൊണ്ട് റസൂൽ പറഞ്ഞു അവിടെ നോമ്പുകളെ നിർത്തണം. കാരണം നോമ്പ് വരുന്നതിന് മുമ്പ് 2 ഒരു ട്രെയിനിങ് എന്നുള്ളവർക്ക് തലേന്ന് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശഅബാനിൽ കിടക്കട്ടെ, അങ്ങനെ നോക്കാൻ പാടില്ല. യൗമുശക്ക്, സംശയ ദിവസം നോമ്പ് നോക്കാൻ പാടില്ല. അവർ റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചവരാണ് എന്ന് ഹദീസുണ്ട്. അപ്പൊ ശഅബാന്റെ അവസാനത്തെ 2 ഒഴിവാക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് നോച്ചിരുന്നു. ലം യകുനിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനേക്കാളേറെ മറ്റൊരു മാസവും നോമ്പ് നോച്ചിരുന്നില്ല. റമദാൻ അല്ലാത്ത ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. ആ മാസത്തിൽ മുഴുവനായി അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ 2 പ്രത്യേകതകൾ അതിനുണ്ട്. ഒന്ന്, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. മറ്റൊന്ന്, കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട മാസമാണ്. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ചില ആളുകൾ ചോദിക്കും, അപ്പോ രാത്രിയിലെ അമലുകൾ പകലിന് മുമ്പായി അള്ളാഹുവിലേക്ക് എത്തും, പകലിലെ അമലുകൾ രാത്രിയാണെന്നും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശം? അതിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ദിവസത്തെ അമലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. പകലിലെ അമലുകൾ രാത്രിയാകുമ്പോൾ ഉയർത്തപ്പെടും, രാത്രി അമലുകൾ പകലാകുമ്പോൾ ഉയർത്തപ്പെടും. അതേസമയം ആഴ്ചയിലെ അമലുകളെ പറ്റി പറഞ്ഞിടത്ത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു കൊല്ലത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അത് ശഅബാനിലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുകൾ ഉയർത്തപ്പെടുന്ന മാസത്തിൽ കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ താല്പര്യം കാണിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറയുന്നു, ഇല്ലാത്ത പ്രത്യേകതകൾ ഉണ്ടെന്ന് വാദിച്ച് അതിനെ ആരെങ്കിലും എതിർത്താൽ കണ്ടോ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാട്ടുകാരണന്മാരായി ആചരിച്ചു വരുന്ന കാര്യത്തെ എതിർക്കുന്നത് കണ്ടോ എന്ന് പറയുന്നവർ സ്വഭാവവും കാണുന്നുണ്ട്. വാസ്തവത്തിൽ എങ്ങനെയാണ് ആദിമ തലമുറകൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഓതി വെച്ച സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ ആയത്ത്, അതിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് അത് ശഅബാൻ 15 എന്ന് വാദിക്കുകയാണെങ്കിൽ അത് ഖുർആനിനെതിരാണ്. കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷഹ്ർ റമളാനിൽ ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസത്തിലാണ്. പിന്നെ അതെങ്ങനെ ശഅബാൻ പതിനഞ്ചിലാകാം? പിന്നെ അതിന് ന്യായം ഉണ്ടാക്കുകയാണ്, അത് ഭൂമിയിലേക്ക് ഇറക്കാൻ തുടങ്ങിയ റമളാൻ മാസത്തിലാണ്. ശഅബാൻ പതിനഞ്ചിന് അതിന് മുമ്പായിട്ട് ലൗഹിൽ മഹ്ഫൂദ് ബൈത്തുൽ ഇസ്രയിലേക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കഥയാണ്, യഥാർത്ഥത്തിൽ തെളിഞ്ഞതോ അസറുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതോ അല്ല. അപ്പൊ ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയത് എന്നൊരു സ്ഥലത്തും, അത് റമളാനിലാണെന്ന് വേറെ സ്ഥലത്തും വന്നാൽ പിന്നെ ശഅബാൻ പതിനഞ്ചാണെന്ന് ലൈലത്തുൽ മുബാറകത്തിനെ പറ്റി പറയുന്നത് ഖുർആനിനെതിരാണ്. റമളാനിലെ അവസാനത്തെ പത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫ് അനുഷ്ഠിക്കുകയും കൂടുതൽ ഇബാദത്തുകളിൽ ഉത്സാഹം കാണിക്കുകയും എന്നിട്ട് പറയുകയും ചെയ്തു. എന്ത് ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അവസാനത്തെ പത്തിൽ അന്വേഷിച്ചു കൊള്ളുക, പ്രത്യേകിച്ചും ഒറ്റയിട്ട രാവിലെ അന്വേഷിച്ചു കൊള്ളുക. അത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് അത് ശഅബാൻ പതിനഞ്ചിനാവുക? ഇബ്ന് ജരീർ ത്വബരി അദ്ദേഹം അത്തഫ്സീറു ബിൽ മഅ്സൂർ അസറുകളിലൂടെ തഫ്സീർ പറയുന്ന ആളാണ്. എന്നാൽ ഖുർആനിലെ റസൂലുള്ളാന്റെ ഹദീസ് അലി സഹാബത്തിന്റെ അസറുകൾ അലി താബിഈങ്ങളെ അസറുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തഫ്സീർ പറയുന്ന പൗരാണിക തഫ്സീറുകൾ പ്രമുഖമായ തഫ്സീറാണ് ഇബ്നു ജരീർ ത്വബരിയുടെ തഫ്സീർ. അദ്ദേഹം ഈ രണ്ടഭിപ്രായവും പറഞ്ഞിട്ട് പറയാണ് വൗലൽ ഖൗലൈന ഫീ ദാലിക ബിസ്സവാബ് ഖൗലു മൻ ഖാല ദാലിക ലൈലത്തുൽ ഖദർ ലിമാ ഖദ് തഖദ്ദമ മിൻ ബയാനിനാ അലാ അൻ അൻ മഅനിയ ബിഖൗലിഹി ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറകത്തിൻ ലൈലത്തുൽ ഖദർ. ഇവിടെ രണ്ടഭിപ്രായങ്ങളിൽ ശരിയോട് ഏറ്റവും യോജിച്ചത് അത് ലൈലത്തുൽ ഖദർ ആണ് എന്ന് പറഞ്ഞതാണ്. കാരണം ലൈലത്തുൽ ഖദർ കൊണ്ട് ലൈലത്തുൽ മുബാറകത്തോണ്ട് ഉദ്ദേശം ലൈലത്തുൽ ഖദർ ആണെന്ന് നാം മുകളിൽ വിവരിച്ചിട്ടുണ്ടല്ലോ, അതാണ് ശരിയായ അഭിപ്രായം എന്ന് ഇബ്നു ജരീർ ത്വബരി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു തഫ്സീറാണ് തഫ്സീർ ഇബ്നു കസീർ. അദ്ദേഹവും അസറുകളുടെ അടിസ്ഥാനത്തിൽ ത്വബരിയെ പോലെ തന്നെ മുൻഗാമികളായ സഹാബികളുടെ താബിഈങ്ങളുടെ അസറുകളുടെ അടിസ്ഥാനത്തിൽ തഫ്സീർ പറയുന്ന ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു യഖൂലു തആല മുഖബിറൻ അനിൽ ഖുർആനിൽ അലീം ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൽ മുബാറക വഹിയ ലൈലത്തുൽ ഖദർ കമാ ഖാല അസ്സ വജല ഇന്ന അൻസലനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ ഖുർആനെ നാം ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു അതിനെ സംബന്ധിച്ചു തന്നെയാണ് ഇവിടെ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞിട്ടുള്ളത്. വകാന ദാലിക ഫീ ശഹ്ർ റമളാൻ അത് റമളാൻ മാസത്തിലായിരുന്നു. കമാ ഖാല തബാറക വതആല ശഹ്ർ റമളാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അത് ഖുർആൻ അവതരിക്കപ്പെട്ട റമളാനിലാണെന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. വമൻ ഖാല ഇന്നഹാ ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ കമാ റുവിയ അൻ ഇക്രിമ ഫലഖദ് അബ്അദ നജഅ. കണ്ടോ, ഇക്രിമയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു താബിഈകളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമുണ്ട്, അത് ശഅബാൻ പതിനഞ്ചിനാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ശരിയായ മാർഗത്തിൽ നിന്നും വളരെ വിദൂരം തെറ്റിപ്പോയി എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ ശഅബാൻ പതിനഞ്ച് ആഘോഷിക്കുന്നവരും എല്ലാം അംഗീകരിക്കുന്ന റാസി ഇമാമിനെ പോലെയുള്ള ഇബ്നു ജൗസിയെ പോലെയുള്ള ഖുർത്തുബിയെ പോലെ ദമസ്കയെ പോലുള്ള ആളുകളൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട് ഇതേ അഭിപ്രായം തന്നെ. റാസിയുടെ വാക്ക് മാത്രം ഞാൻ വായിക്കാം. وأما القائل بأن أن المراد من الليلة المباركة المذكورة في هذه الآية هي ليلة النصف من شعبان فما رأيت لهم دليلا يعول عليه. കണ്ടോ, ലൈലത്തുൽ മുബാറകയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ട് ശഅബാൻ പതിനഞ്ചാണ് ഉദ്ദേശം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകൾക്ക് അവലംബിക്കപ്പെടാവുന്ന ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. وإنما قنعوا فيه بأن نقلوا عن بعض الناس ചില ആളുകളിൽ നിന്ന് അവർ ഉദ്ധരിച്ച ചില വാക്കുകൾ മാത്രമാണ്, അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഫൈൻ സഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം فيه كلام فلا مزيد عليه وإلا فالحق هو الأول. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്ന് ഈ വിഷയത്തിൽ വല്ലതും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ അതിന്റെ അപ്പുറമൊന്നും പറയാനില്ല. പക്ഷെ അത് വന്നിട്ടില്ലാത്തതിനാൽ ആദ്യം പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതാകുന്നു സത്യം. ഇതുപോലെ തന്നെ ഇബ്നുൽ ജൗസിയും ഖുർത്തുബിയും ജമഖ്ശരിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ ഇബ്നു ആരും പറഞ്ഞതൊക്കെ ഇവർ അംഗീകരിക്കുന്ന തഫ്സീറുകളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞത്. അതുപോലെ പള്ളി ദർസുകളിലൊക്കെ പണ്ട് ഓടിയിരുന്ന സ്വാമി ജമൽ പോലെയുള്ള തഫ്സീറുകളിലും ഈ വാസ്തവം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇക്രിമയുടെ ഒറ്റപ്പെട്ട അഭിപ്രായത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഖുർആൻ കൊണ്ട് അത് ഒരിക്കലും തെളിയിക്കാൻ കഴിയുന്ന കാര്യമില്ല. പിന്നെ ഹദീസിലേക്ക് കടന്നാൽ ദുർബലമായ ചില ഹദീസുകളെ അവലംബിച്ചുകൊണ്ട് ആളുകൾ ഈ ആഘോഷത്തിന് തെളിവുണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന മൗനുവായ ഹദീസിൽ പെട്ടതാണ് ഇദാ കാനത്തു ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസുമു നഹാറഹാ. ശഅബാൻ 15 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നോമ്പെടുക്കുകയും ചെയ്യൂ എന്ന് നബി പറഞ്ഞതായിട്ട്. എന്നിട്ട് അള്ളാഹു സൂര്യാസ്തമയത്തോടുകൂടി ആ രാത്രിയിൽ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നും, നിന്നിട്ട് പൊറുക്കനെ ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ പൊറുത്തു കൊടുക്കും, രിസുക്കിനെ ചോദിക്കുന്നവരുണ്ടോ അവർക്ക് നാം രിസുക്ക് നൽകും, പരീക്ഷണങ്ങൾക്ക് രോഗങ്ങൾക്കും വിധേയമായവരുണ്ടോ അവർക്ക് ഞാൻ ശമനം നൽകും എന്നൊക്കെ പ്രഭാതം വരെയും അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. ഇതിനെപ്പറ്റി മുൻഗാമികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്നാദുഹു ളഈഫുൻ എന്നാണ് ബൂസീരി തന്റെ അൽ-സവാഇദിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബീ ബസ്റ എന്ന് പറയുന്ന റിപ്പോർട്ടർ അതിലുണ്ട്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലും ഇബ്നു മഅ്ഇനും ഒക്കെ ഈ ഇബ്നു അബീ സബറയെ പറ്റി പറഞ്ഞത് യളഉൽ ഹദീസ്, റസൂലുള്ളാഹിന്റെ പേരിൽ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കിയിട്ട് കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് വിടുന്ന ആളാണ്. അങ്ങനത്തെ ആളുകൾ ഹദീസ് ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ്. കാരണം എന്താ, കരുതിക്കൂട്ടി റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന ആളാണ്. മൻ കദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബവ്വഅ മക്കഅഹു മിനന്നാർ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പിൽക്കാലത്ത് റസൂലിന്റെ ഹദീസ് ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങളാക്കുന്ന ഇടക്കാലത്ത് അപ്പൊ അന്ന് ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഹദീസ് ഇങ്ങനെ ഹദീസ് ഉണ്ട്. അതെല്ലാം കണ്ടുപിടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല അവലമാക്കൾക്ക് അതിന്റെ കായികൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇബ്നു മഅ്ഇനും അഹമ്മദ് ബിൻ ഹംബലും ഒക്കെ പറഞ്ഞ കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ആളാണ്. ഇത് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള യഹ്യ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗസാലിയുടെ ഗ്രന്ഥം, അത് കുറെ ആളുകളൊരു ഒരു നല്ല ജീവിതത്തിനു വേണ്ടി, സംസ്കരണത്തിനു വേണ്ടി സൂഫിസത്തിന്റെ അച്ചിൽ വാർത്ത പുസ്തകമായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ദുർബൽ ഹദീസുകളും കള്ള ഹദീസുകളും ഉള്ള ഒരു കിതാബാണത്. ആ അതിൽ ഇതിന്റെ ഹദീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം 100 റക്അത്ത് നിസ്കാരം, 15-ാം രാവിലെ 100 റക്അത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ 10 റക്അത്ത് നിസ്കരിക്കണം, അങ്ങനെ സലഫുകൾ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനടിക്കുറിപ്പ് എഴുതിയ ഹാഫിദുൽ ഇറാഖി, അത് ഇവർ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്, അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞു, റവാഹു ഇബ്നു മാജഹ് മിൻ ഹദീസ് അലിയിൻ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചു. അതായത് നിസ്ഫു ശഅബാൻ, ശഅബാൻ 15 ആയിക്കഴിഞ്ഞാൽ ആ രാത്രി നിങ്ങൾ നിസ്കരിക്കണം, പകൽ നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് മൗദുഉ ഇസ്നാദുഹു ളഈഫുൻ, അതിന്റെ സനദ് ദുർബലമാകുന്നു എന്ന്. അതിന്റെ അരിക്കുറിപ്പിൽ കുറച്ചുകൂടി കാണാം. ളഈഫ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ളഈഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നതാണ് മൗദുഉ. റസൂലുള്ളാഹി നിർമ്മിച്ചിട്ടാക്കിയ ഹദീസ് എങ്ങനെ അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റും? നബിയുടെ പേരിൽ ആരെങ്കിലും കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇല്ലാത്ത പ്രത്യേകതയാണ് സുഹൃത്തുക്കളെ ഇത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് എല്ലാ രാത്രിയിലും ഇറക്കുമെന്നാണ് മുതവാത്തിറായ 26 സഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുൽ നുസൂൽ, അല്ലാഹുവിന്റെ ഇറക്കത്തെ കുറിച്ച് പറയുന്ന ഹദീസിലുള്ളത്. രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ദിവസവും, അതാ തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത്, അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവർക്ക് കൊടുക്കാം, സഹായം ചോദിക്കുന്നുണ്ടോ അവരെ സഹായിക്കാം എന്ന് പറയുന്നത്. അത് ശഅബാൻ 15 മാത്രമുള്ള ഒരു സംഗതിയല്ല. പിന്നെ എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട്. ആ നിലയ്ക്ക് ശഅബാൻ 15 നോക്കാം. എല്ലാ മാസവും 13, 14, 15 നോമ്പ് നോക്കുന്ന ആളാണോ അയാൾക്ക് ശഅബാൻ 15 നോക്കാം, അല്ലാതെ ശഅബാൻ 15 നോമ്പില്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ ബിദഅത്ത് നോമ്പിനായിരിക്കും വലിയ പ്രചാരം. ഇപ്പൊ റജബ് 25 നോമ്പ് അല്ലേ, നല്ല ലോഡേറ്റാൻ വരുന്ന ആള് വരെ നോമ്പെടുത്തിട്ട് അവരെന്താ ഇന്ന് റജബ് 25 നോമ്പല്ലേ. ഇവിടെ സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്, 13, 14 അതൊന്നും മൂപ്പര് കേട്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ റജബ് 25 ബിദഅത്ത് നോമ്പിന് ഭയങ്കര ആവേശമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഇതാ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് അന്ന് ചാടും. എത്രയോ സുന്നത്തുകളുണ്ട്, എല്ലാ മാസവും 15 13, 14, 15. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്ഥിരപ്പെട്ടതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. പക്ഷെ അന്ന് രാത്രി നിസ്കാരം 100 റക്അത്ത്, അതിന് പിന്നാലും മെനക്കെടില്ല, 100 റക്അത്ത് ഉണ്ടല്ലോ, കുറച്ച് മെനക്കെടാണല്ലോ, അതുകൊണ്ട് അതിനാരും നിൽക്കാറില്ല. അതിന് വലിയ പോലീസിയാക്കപ്പെട്ട അതിൽ നിന്ന് ഓത്തൊക്കെ കേട്ടാൽ അത് ഓതാനൊന്നും ആളെ കൊണ്ട് കേൾ, അത്രമാത്രം ഓരോ ദിവസവും എണ്ണി എണ്ണി ഓതണം സൂറത്തുകൾ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ. അലി റളിയല്ലാഹുവിനെ നബി വിളിച്ച് പറഞ്ഞു എന്നാണ്, ആരെങ്കിലും ശഅബാൻ 15 രാത്രി 100 റക്അത്ത് നിസ്കരിക്കുകയും ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 1 റക്അത്തിൽ 10 വട്ടം കൊല്ലുള്ള ഓതണം. അപ്പൊ ഇതിങ്ങനെ ഓതിച്ച് ഇങ്ങനെ പിടിക്കുക, പിന്നെ പിടിക്കുക, ഇങ്ങനെ ഇങ്ങനെ പിടിക്കേണ്ടി വരും, നിസ്കാരത്തിന്റെ ഖുശൂഉ തന്നെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ചെയ്താൽ അയാളുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്. ഇത് മൗദു ആയ റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട ഹദീസാണ്. സുയൂത്തി വരെ പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, വകതിരിവുള്ള ഒരാളും ഇതിന്റെ നഫലുകൾ കേട്ടാൽ തന്നെ ഇത് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിണ്ടാക്കിയത് സമ്മതിക്കാതിരിക്കില്ല എന്ന് വരെ ശൗക്കാരി അദ്ദേഹത്തിന്റെ അൽ ഫവാഇദുൽ മജ്മൂഅ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും യഹ്യ പോലെ കിതാബിൽ ഇത് വന്നില്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. യഹ്യ ഉലുമുദ്ദീൻ അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്, അതൊരിക്കലും തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല. വേണ്ട, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, രണ്ട് നിസ്കാര, ഒന്ന് റജബിലെ ഒന്നാമത്തെ വ്യാഴാഴ്ച അന്നൊരു നിസ്കാരം, ആ നിസ്കാരവും ഈ പറഞ്ഞ അത് സലാത്തു റഗായിബ് എന്നാ പറയാ, അതുപോലെ പറഞ്ഞ ഈ പറഞ്ഞ നിസ്കാരം, ഹാത്താനി സലാത്താനി ബിദഅത്താനി വ മുൻകറാനി കബീഹത്താനി, ഉണ്ടോ ഈ രണ്ട് നിസ്കാരങ്ങളും വെറുക്കപ്പെട്ട ബിദഅത്തുകളാണ്, മോശമായതാണ്, വലാ യുഖ്തറബ ബിദിക്രിഹിമ ഫീ കിതാബി ഖൂതുൽ ഖുലൂബ് വഹിയാ ഉലൂമുദ്ദീൻ, ഉണ്ടോ ഇഹ്യാ ഉലൂമുദ്ദീൻ ഖൂതുൽ ഖുലൂബ് പോലെയുള്ള സൂഫി കിതാബുകളിൽ അത് പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, വഞ്ചിതരാകേണ്ടതില്ല. വലാബിൽ ഹദീസിൽ മദ്കൂരി ഫിഹ ഫൈന ദാലിക ബാത്തിൽ, ആ വിഷയത്തിൽ ഹദീസ് ഉണ്ടെന്ന് ചില ആളുകൾ പറയും, അത് ബാത്തിലാണ്, ഉണ്ടോ നിരർത്ഥകമാണത് എന്ന് പറഞ്ഞു. ഇബ്നു ഖയ്യിം തന്നെ മനാറുൽ ബുനീസിൽ പറഞ്ഞു, വഹാദി സ്വലാത്തു നിഅത്തു ഫിൽ ഇസ്ലാം ബഅദ അൽ അർബഇയ, ഹിജ്റ 400 ന് ശേഷം ചില ആളുകൾ ഉണ്ടാക്കിയതാണ് ഈ നിസ്കാരം, ഈ 100 റക്അത്ത് നിസ്കാരം. വനശഅത്തു ഫീ ബൈത്തുൽ മുഖദ്ദസ് ഫവദിഅഹാ ഇദ്ദത്തു വഹാദി, ബൈത്തുൽ മുഖദ്ദസിലാണ് ഇത് തുടങ്ങിയത്, പിന്നെ അതിന്റെ കോരിച്ച് പറഞ്ഞുകൊണ്ട് ഹദീസുകൾ ഉണ്ടാക്കി. അത് തുർക്കൂശി പറയുന്നുണ്ട്, ഒരാളിങ്ങനെ വന്നു നിസ്കരിക്കാൻ കൈയെത്തി, കേട്ടോ, അബു മുഹമ്മദ് അൽ മുഖദ്ദസി എന്നാളെ ഉദ്ധരിച്ചുകൊണ്ട് അബൂബക്കർ തുർത്തൂശി പറയുകയാണ്, റജബിലും ഷഅബാനിലും നിർവഹിക്കപ്പെടുന്ന സലാത്തു റഗായിബ് എന്ന നിസ്കാരം ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നേ ഇല്ല. കണ്ടോ 448 ഹിജ്റ 448 എന്ന റസൂല് മരിച്ചിട്ട് 4.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ നിസ്കാരത്താണ്. തവാനി വാർബായിന വാർബാലിയ കദിമ അലൈനാഫി ബൈത്തുൽ മഖ്ദിസ് റജുലും മിൻ നാബിൽസ്, നാബിൾസുകാരനായ ഒരാള് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു, യുഹറബി ഇബ്നു അബിൽ ജംഹ്റ എന്ന അയാളെ പേര്, വഖാന ഹസനത്തില കേക്കാൻ നല്ല രസമുള്ള ഓത്താണ്, ഫഖാമ ഫസല്ലാ ഫിൽ മസ്ജിദിൽ അഖ്സ, അയാൾ വന്നു മസ്ജിദിൽ അഖ്സയിൽ നിന്ന് കൈയെത്തി എന്ന് ലൈലത്തുൽ നിസ്വിൻ ഷഅബാൻ ഷഅബാൻ 15 ഫഹറമ ഖൽഫഹു റജുലുൻ, ഒരു പോയത്തക്കാരൻ പോയി ഓന്റെ പിന്നിൽ നിന്നു, പിന്നെ സുമല്ലാഹു ഇലൈഹി മാസാജ്, പിന്നെ ഒരുത്തം വന്നു, അങ്ങനെ 3 വറാദിയ 4 ഫമാ ഖതമഹ ഇല്ലാ വഹും ഫീ ജമാഅത്തിൻ കസീറ, ആ നിസ്കാരം പൂർത്തിയായപ്പോഴത്തേന് എന്തായി, കുറേ ആൾ വന്നു, വലിയ ജമാഅത്തായി. ഇങ്ങനെയാണ് സുമ്മ ജാഅത്തിൽ ആമിൽ ഖാബിൽ, അടുത്ത കൊല്ലവും അയാൾ വന്നു, ഫസല്ലാമഹു ഖൽഖും കസീർ, അങ്ങനെ കുറെ ആളുകളാൾ നിസ്കരിക്കാൻ തുടങ്ങി. വശാഅത്തു ഫിൽ മസ്ജിദ്, ഇത് പള്ളികളിലൊക്കെ വ്യാപകമായി, വന്ദ ശറത്തു സലാത്തു ഫിൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിൽ ഇത് പ്രചാരം നേടി, മനാജിലിയും പിന്നെ വീടുകളിലും അതുപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന താവളങ്ങളിലൊക്കെ നിസ്കരിക്കാൻ തുടങ്ങി. തുമ്മസ്തഖറത്ത്, പിന്നെ ഇത് ഇന്റെ ഈ കാലം വരെ സുന്നത്ത് പോലെയായി തീർന്നു. ഇത് അൽ ഹവാദിസ് വൽ ബിദഅ എന്ന ഗ്രന്ഥത്തിൽ അബൂബക്കർ തുർത്തൂശി ഹിജ്റ 530 മരണപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം, 6-ാം നൂറ്റാണ്ടുകാരനാണ്, ഇന്നിപ്പോ 1439 അന്ന് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് സുഹൃത്തുക്കളെ ഇത്. അപ്പൊ അതുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല, സക്കരിയ അൻസാരിയുടെ ഫത്വയുണ്ട്, അതിലും അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. അബൂശാമ ഇത് നബവിയുടെ ഉസ്താദാണ്, അതുപോലെ നബവിയുടെ ശിഷ്യനായ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്, ഇവരെല്ലാം ഇതിനെ എതിർത്തിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞെന്താറിയോ, ഇപ്പൊ റജബിനെ സംബന്ധിച്ച് ഈ റജബിലെ 27 നിസ്കാരത്തെ പറ്റി നന്മ മുടക്കികൾ, നന്മ മുടക്കികൾ എന്നാ പറയുന്നത്. ഏയ്, സ്ഥിരപ്പെട്ടത് ചെയ്യുന്നതിന് ആരും മുടക്കൂല, അല്ലാത്തതിന് ബിദഅത്ത് എന്ന് പറയും. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ കത്തിക്കുത്തും വ്യഭിചാരവും ഒന്നുമല്ല, നിസ്കാരവും ദിക്റും സലാത്തും ഒക്കെ തന്നെ, പക്ഷെ അഡ്രസ് ഉണ്ടാവില്ല, അതിനാ ബിദഅത്ത് എന്ന് പറയാ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ ഖുത്ബയിലും പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഉത്തമമായ ചര്യ റസൂലുള്ളാഹിന്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. അല്ലയോ അക്ബലത്തിനക്കും ദീനക്കും, ദീന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഏൽപ്പിച്ചു പോയ ദീനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് തന്നെ ഖിയാമം വരെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇടക്കാലത്ത് നമ്മളെ വകയായിട്ട് ഓരോന്ന് ഇതിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആഫ്രിക്കക്കാരും കുറെ കൂട്ടുക, ആസ്ട്രേലിയക്കാരും കുറെ കൂട്ടുക, മക്കാരും കുറെ കൂട്ടുക, അമേരിക്കക്കാർ വേറെ കൂട്ടുക, എല്ലാരും കൂടി കൂട്ടിയ പിന്നെ ദീനു വല്ല അഡ്രസ് ഉണ്ടാകും. അതാണ് പല മതങ്ങൾക്കും സംഭവിച്ചത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. തലശ്ശേരി നിസ്കാരം പഠിച്ചവൻ അമേരിക്കയിൽ പോയി നിസ്കരിക്കുക, അമേരിക്ക നിസ്കാരം പഠിച്ച ആഫ്രിക്ക പോയി നിസ്കരിക്കുക. എന്താ, എല്ലാ ഇസ്ലാമും ഒന്നാണ്, എല്ലാവരുടെയും പ്രമാണം ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, ഹദീസ് ഒന്നാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ട് വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനിൽ കടത്തിക്കൂട്ടുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ചില ആളുകൾ പറയും ദുആ അല്ലേ, ദിക്റല്ലേ, നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ, ഓരോ നീയത്തിനെന്തായാലും കൂലി കിട്ടൂലേ എന്നൊക്കെ വെച്ചാൽ, ഞാൻ ഷിയാക്കളൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനൊക്കെ കൂലി കിട്ടുമോ? അവരെന്തെല്ലാം വളരെ ഭക്തിയോടുകൂടി അടിച്ച് നെഞ്ചത്തടിച്ച് നെഞ്ചത്തടിച്ച് ചോരയൊക്കെ പൊട്ടിച്ച് എന്താ പരലോകത്തിന് വേണ്ടിയിട്ട് ഹുസൈനുള്ളാഹിനെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് മുഹറബത്തിന് കാട്ടിക്കൂട്ടല്ലേ? അങ്ങനെ എന്തെല്ലാം ബിദഅത്തുകൾ! എന്താ നമുക്ക് അതിനോടുള്ള നിലപാട്? റസൂല് പഠിപ്പിച്ചതല്ല, സഹാബത്ത് കാണിച്ചതല്ല, ദീനിൽ കടത്തിക്കൂട്ടിയതാണ്, പാടില്ല. അതേ നിലപാട് തന്നെ നമ്മൾ ഈ കാര്യത്തിന് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹീഹാണെന്ന് സ്ഥിരപ്പെട്ടതും ഉലമാക്കൾ എല്ലാവരും അംഗീകരിച്ചതുമായതിനെ ധാരാളം ഇവിടെ ചെയ്യാനുണ്ട്. അത് ചെയ്യാതെ നമ്മൾ എന്തിനാണ് കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്? അവന്റെ ബിദഅത്ത് ഒഴിവാക്കുന്നത് വരെ അവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. റബ്ബി ഗഫർലി, എന്നെ പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് അങ്ങോട്ട് എത്തൂല. കണ്ടാ, അവന്റെ അമലിൽ ബിദഅത്ത് ഉണ്ട്. നബി പഠിപ്പിക്കാത്ത വിശ്വാസങ്ങള്, നബി പഠിപ്പിക്കാത്ത കർമ്മങ്ങള് ഉണ്ടെങ്കിൽ നിസ്സലമാലസിന്റെ മുമ്പിൽ നമുക്ക് നാളെ ഔദുൽ കൗസർ കുടിക്കാൻ വരെ സാധിക്കൂല. ഔദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ചെല്ലുമ്പോ അങ്ങോട്ട് അണയാൻ കഴിയൂല. നബി ഇങ്ങനെ ഔദുൽ കൗസർ കോരിക്കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു കൂട്ടരെ തടഞ്ഞു വെക്കപ്പെട്ട ദൂരം നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി കാണാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവർക്ക് കടത്തി വിടണം അള്ളാഹിനോട് പറയാണ്. അപ്പൊ അള്ളാഹിന്റെ മറുപടി എന്തായോ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്ക് ശേഷം എന്തൊക്കെയാണ് അവർ ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയത് മുഹമ്മദെ, നിനക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹന്റെ റസൂൽ വഫാത്തായ ദിവസം ഒരുപാട് ഇതിൽ കടത്തി കൂട്ടീന്, അത് റസൂലിനറിയില്ല. ഒക്കെ ഉമ്മത്തല്ലേ നിയച്ചു വരാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി പറയാം, അവർക്ക് വെള്ളം കൊടുക്കൂല. ആ വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹല്ല എന്നാണ് അബ്ദുൽ കൗസർ കുടിച്ചാല്, മനസ്സിലായില്ലേ? അപ്പൊ ആ അവസ്ഥയിൽ റസൂല് പറഞ്ഞ എന്താറിയോ, എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവർ, വേദഗതി വരുത്തിയവർ അകന്നു പോകട്ടെ, അകന്നു പോകട്ടെ എന്ന് പറഞ്ഞ ആക്കി വിടുകയാണ്. അപ്പൊ അതുകൊണ്ട് ബിദഅത്തുകൾ സംഭവിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ശബാനിലുള്ള പ്രത്യേകതകൾ നാം അംഗീകരിക്കുകയും അതനുസരിച്ച് സുന്നത്ത് നോമ്പുകൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അമലുകൾ ഉയർത്തപ്പെടുന്ന ഈ മാസത്തിൽ കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ നാം പരിശ്രമിക്കുക. അതിനല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ശഅബാൻ 15-നെ പറ്റിയുള്ള മറ്റൊരു തെറ്റിദ്ധാരണ, ആരൊക്കെ ഇക്കൊല്ലം മരിക്കും, ആരൊക്കെ ജീവിക്കും, ആരൊക്കെ ഹജ്ജിന് പോകും, ആർക്കൊക്കെ രിസ്ക് കിട്ടും എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ് ശഅബാൻ 15 എന്ന ഒരു വിശ്വാസം ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ശഅബാൻ 15 രാത്രി 6 രക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ആപത്തുകൾ തടയാൻ 2 രക്അത്ത്, ആയുസ് നിർത്തി കിട്ടാൻ 2 രക്അത്ത്, ഐശ്വര്യം കിട്ടാൻ 2 രക്അത്ത്. ഇതിനിടയിൽ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യും. മാത്രമല്ല ഉറക്കമൊഴിച്ച് അന്ന് ഇബാദത്ത് എടുക്കും. ആ അന്ന് നേരം വെളുക്കുമ്പോൾ ഉറങ്ങരുത് എന്നാണ് പലരും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ദിക്റും ദുആയും നിസ്കാരമൊക്കെ ആയിട്ട് നേരം വെളുപ്പിച്ച് വിളക്കുകൾ കത്തിച്ച് വിളക്കൂതാനേ പാടില്ല എന്നാ ചിലയിട്ട് മൗലിദ് പാരായണമൊക്കെ ഉണ്ടാവും. ലൈലത്തിൽ പറ ആ പറാത്ത് രാവുന്നാണ് അതിന്റെ പേര് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണെന്ന് എന്ന്. യഥാർത്ഥത്തിൽ ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ഇപ്പോ ആയുസിന്റെ കാര്യത്തിൽ അതൊക്കെ തീരുമാനിച്ച് പറയുമെന്നതിനെ ഉദ്ധരിക്കുന്ന ഹദീസ് ഏതായോ, തുഖ്തഉ അല്ലാജാലിൻ ശഅബാന ഇലാ ശഅബാൻ ഹത്താ ഇന്ന റജുല ലയൻകഹു വയൂലദു ലഹു വഖദ ഖറജ ഇസ്മുഹു ഫിൽ മൗത. ഒരു ശഅബാൻ 15 അടുത്ത ശഅബാൻ 15 വരെയുള്ള അവധികൾ അത് അള്ളാഹു മുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കേസാണത്. ഇന്നാളൊക്കെ മരിക്കും, ഇന്നാൾക്ക് എന്നൊക്കെ. എന്നാൽ ഒരാള് കല്യാണം കഴിച്ചു, അയാൾക്ക് മക്കളുണ്ടാവും, പക്ഷേ അയാൾ മരണപ്പെട്ട ആളുകളെ കൂട്ടത്തിലാണ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടാവും. ഈ ഒരു റിപ്പോർട്ടാണ് പല ആളുകളും ഉദ്ധരിക്കാറുള്ളത്. ഇതൊരിക്കലും തന്നെ സഹീഹായ ഒരു റിപ്പോർട്ടേ അല്ല. കാലബിനു കസീർ ഫഹുവ ഹദീസ് മുർസൽ, ദുർബല ഹദീസുകളിൽപ്പെട്ട മുർസലായ ഹദീസാകുന്നു ഇത്. വമിദ്ഹു ലാ യുആറദു ബിഹി നുസൂസ്, ഒരിക്കലും തന്നെ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളോട് ഇത്തരം ദുർബല റിപ്പോർട്ടുകൾ കൊണ്ട് എതിർക്കാവതല്ല എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് എഴുതിയിട്ടത് മുഴലായ പരമ്പരയിൽ പലയിടത്തും വോട്ടം വീണിട്ടുള്ളതാണെന്ന് അതിന്റെ അടിക്കുറിപ്പിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹീഹായ ഹദീസ് അല്ല. പിന്നെ ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ടെന്ത്? അത് ഈ പറഞ്ഞ പോലെ ലൈലത്തുൽ ഖദർ എന്ന റമദാനിലാണ്, അവസാനത്തെ പത്തിലാണ്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ അടുത്ത കൊല്ലം വരെ സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ എഴുത്തുകാരായ മലക്കുകൾക്ക് വിവരിച്ചു പറഞ്ഞു കൊടുക്കും. അത് ഹദീസിലുള്ളതാണ്. ലൈലത്തുൽ ഖദർ എന്ന പേര് തന്നെ വരാൻ കാരണം അതാണ്. ഇബ്നു അബ്ബാസിന്റെ റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും. റൂഹുൽ മഅാനി എന്ന തഫ്സീറിൽ കാണാം, വമഅന ലൈലത്തുൽ ഖദർ ലൈലത്തുൽ തഖ്ദീർ. ഖദർ എന്നതിന്റെ അർത്ഥം തഖ്ദീർ എന്നാണ്, നിർണയത്തിന്റെ രാത്രിയാണത്. വസുമ്മിയത്ത് ബിദാലിക, അങ്ങനെ പറയാൻ കാരണം എന്താ? ലിമാ റുവിയ ഇബ്നു അബ്ബാസിൻ വഗൈരിഹി അന്നഹു യുഖദ്ദറു ഫീഹാ വയഖ്ലാ മാ യകൂനു ഫീ തിൽക സന മിൻ മതറിൻ വരിസ്കിൻ വയഹ്യാഇ വഇമാതതിൻ ഇല സനത്തിൽ ഖാദിമ. കണ്ടോ, അടുത്ത ലൈലത്തുൽ ഖദർ വരേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ അല്ലാഹുവിന്റെ ഖദറിലുള്ളതാണ്, പക്ഷെ അത് മലക്കുകൾ അറിയിച്ചു കൊടുക്കുന്നു. എന്തൊക്കെയാണത്? അതിൽ മഴ, ഭക്ഷണം, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അല്ലാഹു ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയമാണത്. അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യുഫസ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലൽ കതബതി അംറുസ്സന. ലൗഹിൽ മഹ്ഫൂദ് എന്ന അല്ലാഹുവിന്റെ ജ്ഞാനരേഖയിൽ നിന്നും എഴുത്തുകാരായ മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കും. വമായക്കൂൽ ഇത് ഇബ്നു ഉമർ, അദീ മാലിക്, മുജാഹിദ്, വഹാക്ക് പോലെയുള്ള സലഫുകളിൽ നിന്നും വന്നിട്ടുള്ള റിപ്പോർട്ടിലുണ്ട്. പക്ഷെ ഇതൊക്കെ എന്നാണ്? ഇതെല്ലാം റമദാനിലെ അവസാനത്തെ പത്തിലാണ്, റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ്, അല്ലാതെ ശഅബാൻ പതിനഞ്ചിനല്ല. പക്ഷെ റമദാനിന് അല്ലാഹു കൊടുത്ത പ്രാധാന്യത്തെ ശഅബാൻ പതിനഞ്ചിലേക്ക് മാറ്റി. ഇത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പതിവാണ്. മൂന്ന് മാസം തുടർച്ചയായിട്ട് യുദ്ധം നിഷിദ്ധമായ മാസമാകുമ്പോ അറബികൾക്ക് സഹിക്കൂല, മൂന്ന് മാസം എങ്ങനെ ഒരു യുദ്ധം ചെയ്യാതിരിക്കുക? അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു മാസം അങ്ങോട്ട് യുദ്ധം തുടങ്ങും, എന്നിട്ട് അതിന് പകരം വേറൊരു മാസം അവരെ വകയായിട്ട് പവിത്ര മാസമായി പ്രഖ്യാപിക്കും. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നമൻ നസിയു സിയാദത്തും ഫിൽ കുഫർ. അള്ളാഹു നിശ്ചയിച്ച പവിത്രതയെ മാറ്റിവെക്കൽ, അത് വേറൊരു മാസത്തേക്ക് മാറ്റൽ കുഫറിലുള്ള വർദ്ധനവാകുന്നു എന്ന് അള്ളാഹു സൂറത്തു തൗബയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മളെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ചതിനെ നമ്മളെ വകയായിട്ട് മാറ്റിമറിക്കുക. അള്ളാഹു ലൈലത്തുൽ ഖദറിലും ലൈലത്തുൽ ഖദറിലാകുമ്പോൾ സംഗതികളൊക്കെ റമദാനിലാണെന്ന് പറഞ്ഞു, അത് നമ്മളെ ആളുകൾ ശഅബാൻ പതിനഞ്ചിലേക്കാക്കി. എന്നിട്ട് ചക്കരച്ചോറും പായസവും ഒക്കെ ആയിട്ട് ശഅബാൻ പതിനഞ്ചിന് ഉറക്കൊഴിച്ചിട്ട് നല്ല പായസം കുടിച്ച് കിടക്കുക, സന്തോഷം അല്ലേ? എന്തൊരു കഷ്ടതാണ് ചുക്കുകൾ. അപ്പൊ അതുകൊണ്ട് ബിദഅത്തുകളിൽ നിന്ന് നമ്മൾ ഒഴിവാവുക. നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തേണ്ട ഒരു മാസമാണ് അത്. അതുകൊണ്ട് നമ്മളെ നോമ്പ് നോറ്റുകൂട്ടാൻ ബാക്കിയുള്ളവരൊക്കെ അവരെ ലാസ്റ്റ് അവസരമാണ് ഇപ്പൊ ഈ ശഅബാൻ എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തെ നോമ്പ് വിട്ടാൽ അടുത്ത കൊല്ലത്തെ നോമ്പിന് മുമ്പായിട്ട് നോറ്റു വീട്ടണം. ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ അയാൾ നോറ്റു വീട്ടിയില്ല എങ്കിൽ സഹാബത്തിന്റെ ഫത്വയുള്ള എന്താ അറിയോ, അത് പയ്യും നോമ്പ് വരി നോറ്റു വീട്ടാതെ പിന്നെ അതിന് ശേഷം നോൽക്കുന്നതെങ്കിൽ, ന്യായമായ കാരണമില്ലാതെയാണ് അയാൾ നോറ്റു വീട്ടാതിരുന്നതെങ്കിൽ അയാൾ നോമ്പ് നോറ്റു വീട്ടുകയും വേണം, പകരം എന്ത് ചെയ്യണം, പാവപ്പെട്ടവന് തിരികെ കൊടുക്കുകയും വേണം. ഭക്ഷണം തിരികെട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ, അത് കൊടുക്കുകയും വേണം എന്നുകൂടി ഫത്വ കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നോറ്റു വീട്ടൽ, നമുക്ക് ഏത് വിട്ടുപോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് നോറ്റു വീട്ടേണ്ട സമയമാണ് ശഅബാൻ. സ്ത്രീകൾക്കൊക്കെ എന്തായാലും ഉണ്ടാവും, അവരൊക്കെ ആവാലോ ആവാലോ എന്ന് വിചാരിച്ച് മാറ്റി 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 വെച്ച്. ആയിഷാ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പലപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെയുള്ള കാലത്ത് ഞങ്ങൾ നോറ്റു വിടാനുള്ള നോമ്പ് ശഅബാനിലല്ലാതെ പലപ്പോഴും സാധിക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ നമ്മൾ നോറ്റു വീട്ടുക, റമദാനിന് വേണ്ടി തയ്യാറെടുക്കേണ്ട മാസമാകുന്നു. പരിശുദ്ധ റമദാൻ നമ്മൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധ റമദാനിനെ നല്ല നിലയ്ക്ക് എതിരേൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. പരിശുദ്ധ നോമ്പ് അത് നമുക്ക് നല്ല നിലക്ക് അനുഷ്ഠിക്കുവാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടാവുന്ന തരത്തിൽ ആ മാസത്തെ നമുക്ക് സജീവമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മുഅഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ റബ്ബൽ ആലമീൻ. ആമീൻ.